ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രക്തം പുരേണ്ടത് 20-ാം നൂറ്റാണ്ടിനാണ്. 250 ദശലക്ഷം ആളുകൾ യുദ്ധം മൂലവും കൂട്ടക്കുരുതി മൂലവും രാഷ്ട്രീയ കൊലപാതകങ്ങളിലൂടെയും കൊല്ലപ്പെട്ടു. കമ്മ്യൂണിസം എന്ന് വിളിക്കപ്പെടുന്ന തത്വശാസ്ത്രത്തിനാണ് മാരകമായ ഈ പൈശാചികതയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത്. പറയപ്പെടുന്ന പോലെ സമത്വവും നീതിയും വാഗ്ദാനം ചെയ്യുന്ന ഈ പ്രത്യയശാസ്ത്രം പക്ഷേ നൽകിയത് രക്തച്ചൊരിച്ചിലും മരണവും ആശങ്കയുമാണ്. ഈ ചലച്ചിത്രത്തിൽ നമുക്ക് രക്തക്കറ പുരണ്ട കമ്മ്യൂണിസത്തിന്റെ നൂറ്റാണ്ട് പരിശോധിക്കാം. അതോടൊപ്പം ഈ തത്വശാസ്ത്രം മനുഷ്യത്വത്തിന് മേൽ വിതച്ച ദുരിതങ്ങൾ നമുക്ക് കാണാം. ഭൂതകാലത്തു നിന്ന് ഒന്നും പഠിക്കാത്ത പക്ഷം ഭാവിയിൽ സമൂഹത്തിന് സമാനമായ ദുരന്തങ്ങളെ ഒരിക്കലും ഒഴിവാക്കാനാവില്ല. കമ്മ്യൂണിസത്തിന്റെ രക്തം പുരണ്ട ചരിത്രം. കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിന്റെ രൂപീകരണം 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലായിരുന്നു. ഇംഗ്ലണ്ടിൽ താമസിച്ചിരുന്ന രണ്ട് ജർമ്മൻ തത്വജ്ഞാനികൾ ലോകത്തെ പിടിച്ചുകുലുക്കിയ തത്വശാസ്ത്രം രൂപപ്പെടുത്തി. ആദ്യമായി ഇവർ ഈ തത്വശാസ്ത്രം അവതരിപ്പിച്ചത് ഏതാനും കാലം മുൻപ് പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലാണ്. ഈ രണ്ട് തത്വജ്ഞാനികളിൽ ഒരാൾ കാൾ ഹെൻറിക് മാർക്സും മറ്റേയാൾ ഫ്രെഡറിക് എംഗിൽസുമാണ്. ഇവർ രണ്ടുപേരും ഭൗതികത എന്ന തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ചു. ഇത് വസ്തുക്കളല്ലാതെ മറ്റൊന്നും നിലനിന്നിരുന്നില്ലെന്ന് അവകാശപ്പെട്ടു. യഥാർത്ഥത്തിൽ ഭൗതികവാദം ഗ്രീക്ക് ചിന്തകനായിരുന്ന ഡെമോക്രിറ്റസ് മുന്നിട്ട് വച്ച ഒരു പ്രമാണമാണ്. എന്തായാലും ഫ്രഞ്ച് വിപ്ലവകാലത്ത് ധാരാളം യൂറോപ്യൻ ചിന്തകന്മാർ ഭൗതികവാദത്തെ അലമാരകളിൽ നിന്നെടുത്ത് പൊടിതട്ടി വീണ്ടും പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. അവരുടെ ലക്ഷ്യമാവട്ടെ മതവിശ്വാസങ്ങളിൽ നിന്ന് അകലം പാലിക്കുക എന്നതും. മതത്തിനെതിരെ അവർക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന ഏക തത്വശാസ്ത്രം ഭൗതികവാദം മാത്രമാണ്. ഭൗതികവാദത്തെ ഒരർത്ഥത്തിൽ പിന്തുണയ്ക്കുമ്പോൾ മാർക്സും എംഗൽസും വൈരുദ്ധ്യാധിഷ്ഠിതം എന്ന ഒരു രീതിയിലേക്ക് മാറി. ഇത് സംഘർഷമാണ് പ്രകൃതിയിലെ അടിസ്ഥാന നിയമമെന്ന് അവകാശപ്പെട്ടു. ഇക്കാരണത്താൽ അവരുടെ സിദ്ധാന്തങ്ങൾ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നറിയപ്പെട്ടു. പ്രപഞ്ചത്തിലെ എല്ലാ വികാസങ്ങളും സംഘർഷങ്ങളുടെ പരിണത ഫലമാണെന്ന പരികൽപ്പനയാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം മുറുകെ പിടിക്കുന്നത്. ഈ രണ്ട് തത്വജ്ഞാനികളും ലോകത്തിന്റെ ചരിത്രം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത്. മാർക്സ് ചരിത്രത്തിലും ധനതത്വശാസ്ത്രത്തിലും ഈ പ്രമാണത്തിന് അനുഗുണമാവുന്ന തരത്തിൽ പുസ്തകങ്ങൾ എഴുതി. എങ്കിൽസാവട്ടെ, ഇതേ രീതിയിൽ ശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും പ്രവർത്തിച്ചു. ഇതിനേക്കാളേറെ മാർക്സ് ഭാവിയെക്കുറിച്ച് കാണാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ യൂറോപ്പിലെ വ്യാവസായിക രാഷ്ട്രങ്ങളിൽ സംഘർഷമെന്ന വൈരുദ്ധ്യാധിഷ്ഠിത തത്വമനുസരിച്ചുള്ള രക്തരൂഷിതമായ വിപ്ലവങ്ങൾ അരങ്ങേറും. മുതലാളിത്തം മൂലം അടിച്ചമർത്തപ്പെട്ട തൊഴിലാളിവർഗം ഉയർന്നുവരികയും അധികാരം പിടിച്ചെടുക്കുകയും അതിനുശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ രൂപീകൃതമാവുകയും ചെയ്യും. മതം, മൂല്യങ്ങൾ, കുടുംബം എന്നിവയ്ക്ക് കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ സ്ഥാനമേതുമില്ല. ഏതായാലും മാർക്സും എംഗൽസും പ്രധാനമായ പ്രതിബന്ധത്തെ അഭിമുഖീകരിച്ചു. അവർ മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമെന്ന ഭൂതക്കണ്ണാടിയിലൂടെ മാത്രം കണ്ടു. ഈ പ്രക്രിയയിൽ അവർക്ക് ചരിത്രത്തെ വക്രീകരിക്കേണ്ടിയും വന്നു. പക്ഷേ സ്വാഭാവിക ചരിത്രമോ? എങ്ങനെയാണ് ജീവജാലങ്ങൾ ഭൂമിയിലുണ്ടായത്? ആ സുപ്രധാനമായ ചോദ്യത്തിന് ലളിതവും ഭൗതികവാദപരവുമായ ഉത്തരം ഉണ്ടായേ പറ്റൂ. ആ സമയത്ത് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സഹചാരിയാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത്. കണ്ടെത്തലിന്റേതായ ഒരു യാത്രാമധ്യേ റോയൽ നേവിയുടെ കപ്പലായ ബീഗിൽ അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചു കടക്കുമ്പോൾ അതിൽ സഞ്ചാരിയായ ഒരു യുവ ഗവേഷകരുണ്ടായിരുന്നു, ചാൾസ് റോബർട്ട് ഡാർവിൻ. കപ്പലിലെ നീണ്ട യാത്രയ്ക്ക് ശേഷം അദ്ദേഹം 1836 ലണ്ടനിൽ തിരിച്ചെത്തി. ശേഷമുള്ള ജീവിതം ജീവിവർഗം എങ്ങനെയുണ്ടായി എന്നത് കണ്ടെത്തുന്നത് സംബന്ധമായ ഒരു സിദ്ധാന്തം രൂപീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. ഡാർവിൻ തന്റെ സിദ്ധാന്തം 1859 പ്രസിദ്ധീകരിച്ച ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചു. ഇതിൽ ജീവിവർഗങ്ങൾ ഉണ്ടായതിനെ സംബന്ധിച്ച് ഭൗതികവാദ തത്വശാസ്ത്രം അവകാശപ്പെടുന്നതുപോലെ അദ്ദേഹം വിഷയം ആവർത്തിച്ചു. അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏതാനും ആകസ്മികതകളുടെ തുടർച്ച എന്ന നിലയിൽ എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് കൂടുതലായി വൈരുദ്ധ്യാധിഷ്ഠിതമായി നിരവധി സംഘർഷങ്ങളുടെ ഫലമായിട്ടാണ് ഈ ആകസ്മികതകളെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഡാർവിൻ പ്രകൃതിയെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തോട് കൂട്ടിവായിച്ചു. ഡാർവിന്റെ കണ്ടെത്തലിന് യാതൊരു ശാസ്ത്രീയ കണ്ടെത്തലിന്റെയും അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല. ആയതുകൊണ്ടാണ് പ്രസിദ്ധരായ പല ശാസ്ത്രജ്ഞരും അദ്ദേഹത്തിന്റെ വാദഗതി ഗൗരവമായി കരുതാതിരുന്നത്, രണ്ടുപേരൊഴികെ: കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും. ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ട വെറും ഒരു മാസത്തിനു ശേഷം 1859 December 12 എംഗൽസ് മാർക്സിന് എഴുതിയൊരു കത്തിൽ അദ്ദേഹം ഇങ്ങനെ തുടങ്ങി: ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഡാർവിന്റെ പുസ്തകം അതിശയകരമാണ്. മാർക്സ് എംഗൽസിന് എഴുതിയ ഒരു കത്തിലും ഇതേ അതിശയം പങ്കുവയ്ക്കുന്നു: ഇക്കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചു. അവയിൽ ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നാം രൂപപ്പെടുത്തിയ ആശയങ്ങൾ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. ഡാർവിനിസവും മാർക്സിസവും തമ്മിലുള്ള ബന്ധം വളർന്നു. മാർക്സിസ്റ്റുകൾ പരിണാമ സിദ്ധാന്തത്തെ അവരുടെ ശാസ്ത്രീയമായ അടിസ്ഥാന ധാരണയായി സ്വാംശീകരിച്ചു. ഇത് ഡാർവിനിസത്തിന്റെ സ്വാധീനത്തിൽ പ്രചരിച്ചു. ഡാർവിന്റെയും മാർക്സിന്റെയും പുസ്തകങ്ങളുടെ ചിത്രങ്ങൾ അക്കാലത്തെ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ഫ്രഞ്ച് പ്രഷ്യൻ യുദ്ധം മാർക്സ് സ്വപ്നം കണ്ട വിപ്ലവത്തിന്റെ ആദ്യ പരീക്ഷണശാലയായി. ഫ്രാൻസ് പരാജയപ്പെട്ടു. രാജ്യഭരണം ഒരു അധികാരശൂന്യതയ്ക്ക് ഇടം നൽകിക്കൊണ്ട് അവസാനിച്ചു. മാർക്സിസ്റ്റുകൾ അവസരം മുതലെടുത്തു. മറ്റു ചെറുകിട സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുടെ പിന്തുണയോടെ തലസ്ഥാനമായ പാരീസിൽ അവർ പ്രക്ഷോഭം തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളനുസരിച്ചുള്ള ഭരണ സംവിധാനമായ കമ്മ്യൂണിന് പ്രാരംഭം കുറിച്ചു. പുതിയ അധികാരത്തിന് കീഴിൽ പാരീസ് ഒരു ഭീകര നഗരമായി മാറി. പള്ളികളും സർക്കാർ മന്ദിരങ്ങളും തച്ചുടക്കപ്പെട്ടു. നിരവധി വിശ്വാസികൾ കമ്മ്യൂണിസ്റ്റുകാരാൽ അരുംകൊല ചെയ്യപ്പെട്ടു. നഗരങ്ങൾ ബാരിക്കേഡുകൾ കൊണ്ട് നിറഞ്ഞു. പിന്നീട് പാരീസ് നഗരത്തിലേക്ക് കടന്നുവന്ന സർക്കാർ സേന നീണ്ട ഏറ്റുമുട്ടലുകൾക്ക് ശേഷം കമ്മ്യൂണിനെ അടിച്ചമർത്തി. കമ്മ്യൂണിസത്തിന്റെ ആദ്യ പരീക്ഷണം 18,000 മൃതശരീരങ്ങൾ അവശേഷിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും കാൾമാർക്സിന്റെ സിദ്ധാന്തങ്ങൾ ലോകം മുഴുവൻ വളരെ വേഗം പ്രചരിച്ചതെങ്ങനെ? പ്രസിദ്ധനായ ജർമ്മൻ ശാസ്ത്രജ്ഞൻ റുഡോൾഫ് വിച്ച്ഹോഫ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. പ്രകൃതിവാദികളുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് ഡാർവിന്റെ സിദ്ധാന്തത്തെ അനുകൂലിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ അദ്ദേഹം വേദി ഉപയോഗിച്ചു. ഈ സിദ്ധാന്തത്തെ കരുതിയിരിക്കുക, കാരണം നമ്മുടെ അയൽ രാജ്യത്ത് ധാരാളം കെടുതികൾക്ക് കാരണമായ സിദ്ധാന്തവുമായി ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട്. വിച്ച്ഹോഫ് ശരിയായിരുന്നു. പാശ്ചാത്യ ബുദ്ധിജീവികൾക്കിടയിൽ മാർക്സിസം വേഗത്തിൽ പ്രചരിക്കപ്പെട്ടതിൽ പരിണാമ സിദ്ധാന്തത്തിന് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. ഈ സിദ്ധാന്തമനുസരിച്ച് മനുഷ്യൻ മൃഗം എന്ന വർഗത്തിന് സമാനമാണെന്ന തത്വം അവതരിപ്പിക്കപ്പെട്ടു. വികാസത്തിന് കാരണം സംഘർഷമാണെന്ന് സമർത്ഥിക്കപ്പെട്ടു. മാത്രമല്ല, ഏറ്റവും പ്രധാനമായത് ഇത് സൃഷ്ടിയെ തള്ളിപ്പറഞ്ഞു എന്ന വസ്തുതയാണ്. ഈ മൂന്ന് സുപ്രധാനമായ പിഴവുകൾ മാർക്സിസത്തിന്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നു. ഈ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നത് റഷ്യയിലാണ്. ബോൾഷെവിക് ഭീകരത. ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യം റഷ്യ ഭരിച്ചിരുന്നത് സർ ഭരണകൂടമായിരുന്നു. ഏതായാലും വിപ്ലവകരമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വലിയ തോതിൽ തൊഴിലാളികളുടെ ഇടയിൽ അക്കാലത്ത് പ്രചരിച്ചു. സൈന്യത്തിന്റെ ഒരു വിഭാഗം പോലും ഈ തത്വശാസ്ത്രത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന്റെ റഷ്യയിലെ നായകൻ വ്ളാഡിമിർ ഇലിയച്ച് ലെനിൻ ആയിരുന്നു. ലെനിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന്റെ പേര് ബോൾഷെവിക് എന്നായിരുന്നു. അധികാരം പിടിച്ചെടുക്കുവാൻ ഒരു രക്തം പുരണ്ട വിപ്ലവം അത്യാവശ്യമാണെന്ന് ഇത് കരുതി. യഥാർത്ഥത്തിൽ വർഷങ്ങളായി അവർ നിയമവിരുദ്ധമായി ഇത് സംഘടിപ്പിച്ചു വരികയായിരുന്നെന്നും ഇതുവരെ അവർക്ക് അത് സാധിച്ചില്ലെന്നതും സത്യമായി അവശേഷിക്കുന്നു. അവർ പ്രതീക്ഷിച്ചിരുന്ന അവസരം അവർക്ക് കൈവന്നത് 1914 ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ്. ആ യുദ്ധമാണ് മനുഷ്യരാശി അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും കൂടുതൽ രക്തം പുരണ്ട സംഘർഷം. ഈ യുദ്ധത്തിൽ പങ്കാളികളായ ഒരു രാജ്യം 10 ദശലക്ഷം ജീവനുകളെ ബലികൊടുത്ത റഷ്യ ആയിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ 3 വർഷങ്ങളിൽ 2 ദശലക്ഷം പേരെ ബലികൊടുത്ത് തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് പോയ റഷ്യ ഏറെ ദുരിതമനുഭവിച്ചു. യുദ്ധവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ റഷ്യയെ ഒരു വിപ്ലവത്തിലേക്ക് തള്ളിവിട്ടു. 1917 ഫെബ്രുവരിയിൽ തലസ്ഥാനമായ പെട്രോഗ്രാഡയിലെ സൈന്യത്തിന്റെ യൂണിറ്റുകൾ മാർച്ച് ചെയ്ത് നഗരം പിടിച്ചടക്കി. തന്റെ സൈന്യത്തിന്റെ മുൻനിരയിലിരുന്ന് സർ നിക്കോളാസ് രണ്ടാമൻ നഗരത്തിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ തീവണ്ടി വിപ്ലവകാരികൾ തടഞ്ഞു. സർ നിക്കോളാസ് രണ്ടാമൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിപ്ലവകാരികളായ പട്ടാളക്കാർ സർ ഭരണകൂടത്തിന്റെ എല്ലാ മുദ്രകളും നശിപ്പിച്ചു. വിപ്ലവത്തിന്റെ അഭ്യുദയകാംക്ഷികൾ നഗരവീഥികളിൽ ആഘോഷിച്ചു. സർ ഭരണകൂടത്തിന്റെ തകർച്ച സന്തോഷകരമായ ദിനങ്ങൾ തങ്ങൾക്ക് കൊണ്ടുവരുമെന്ന് ഭൂരിപക്ഷം ആളുകളും പ്രതീക്ഷിച്ചു. പക്ഷേ അവർക്ക് തെറ്റി. 1917 വിപ്ലവത്തിന് ബോൾഷെവിക്കുകളുടെ സംഭാവന നന്നെ കുറവായിരുന്നു. വിപ്ലവത്തിന് ശേഷം സംഘടിപ്പിക്കപ്പെട്ട പാർലമെന്റിൽ അവർക്ക് കിട്ടിയത് വളരെ കുറഞ്ഞ പ്രാതിനിധ്യമായിരുന്നു. പാശ്ചാത്യരോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ഡെമോക്രാറ്റ് ആയിരുന്ന കെറൻസ്കിയുടെ കൈകളിലേക്ക് അധികാരം മാറ്റപ്പെട്ടു. ആ കാലത്ത് ഒളിവിലായിരുന്ന ലെനിൻ തന്റെ അനുയായികളോട് പുതിയ സർക്കാരിന് ഒരിക്കലും പിന്തുണ നൽകരുതെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം ബോൾഷെവിക്കുകളെ പുതിയ വിപ്ലവത്തിന് തയ്യാറെടുപ്പിച്ചു പോന്നു. അങ്ങനെ 1917 ഒക്ടോബറിൽ ലെനിന്റെ ആയുധധാരികളായ സൈന്യം സർക്കാരിന്റെ ശിലാകേന്ദ്രമായ വിന്റർ കൊട്ടാരം ആക്രമിച്ചു. അവിടെ പ്രതിരോധിച്ച കാവൽക്കാരെ അവർ കൊല്ലുകയും ചരിത്രത്തിലെ ഏറ്റവും ലളിതമായ അട്ടിമറി നടത്തുകയും ചെയ്തു. ആശയ പ്രചാരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ സോവിയറ്റ് സിനിമകൾ ഈ സംഭവത്തെ ലെനിന്റെ വിഖ്യാതമായ പ്രസംഗങ്ങളുടെ ഫലമായി ഉണ്ടായ മഹാസമരമായി പർവ്വതീകരിച്ചു. യഥാർത്ഥത്തിൽ ആ കലാപത്തിൽ പങ്കെടുത്ത് കൊട്ടാരമാക്രമിച്ചവർ 100 താഴെ മാത്രമായിരുന്നു. അതിൽ 5 മാത്രമാണ് കൊല്ലപ്പെട്ടിരുന്നതെങ്കിലും ലെനിൻ നിശബ്ദമായൊരു കലാപത്തിനാണ് തുടക്കം കുറിച്ചത്. പക്ഷേ സംഗതികൾ അങ്ങനെ നിലനിന്നില്ല. സർ ഭരണകൂടത്തോട് ആഭിമുഖ്യം കാണിച്ചിരുന്ന പട്ടാള യൂണിറ്റുകളെ ബോൾഷെവിക്കുകൾ ആക്രമിച്ചു. ഇത് 3 നീണ്ടുനിന്ന ഒരു വൻ ആഭ്യന്തര കലാപമായി മാറി. നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച് ബോൾഷെവിക്കുകൾ ചുവപ്പ് പട്ടാളത്തിനെ സംഘടിപ്പിച്ചു. ലെനിന്റെ വലം കൈയായിരുന്ന ലിയോൺ ട്രോട്സ്കിയെ അതിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചു. ചെമ്പടിയുടെ യൂണിറ്റുകൾക്കും ചെക്ക എന്ന പേരിൽ അറിയപ്പെട്ട ലെനിൻ രൂപീകരിച്ച രഹസ്യ പോലീസ് ഏജൻസിക്കും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് എതിരെയും രാജവാഴ്ചയ്ക്കെതിരെയും നിഷ്കരുണങ്ങളായ ആയുധങ്ങളും അടിച്ചമർത്ത രീതികളും ഉപയോഗിക്കാൻ യാതൊരു മനസാക്ഷിക്കൊത്തും ഉണ്ടായില്ല. സർ നിക്കോളാസ് രണ്ടാമനും ഭാര്യയും 5 ലെനിന്റെ ഉത്തരവ് പ്രകാരം തൂക്കിലേറ്റപ്പെട്ടു. ബോൾഷെവിക് ആധിപത്യത്തെ പിന്തുണക്കാത്ത എല്ലാ നഗരങ്ങളും തകർക്കപ്പെട്ടു. പട്ടാളക്കാർക്കുള്ള തന്റെ ടെലിഗ്രാമിൽ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തെ എതിർക്കുന്നവരെ എല്ലാവരെയും വെടിവെച്ചു കൊല്ലണമെന്ന് ലെനിൻ ഉത്തരവിട്ടു. വ്യവസ്ഥയെ എതിർക്കുക എന്ന കുറ്റം ചെയ്ത 10,000 ജനങ്ങളെ ബോൾഷെവിക്കുകൾ തടവിലാക്കി. ഇതിൽ ഭൂരിപക്ഷം പേരെയും പീഡിപ്പിക്കുകയും കൂട്ടത്തോടെ വധിക്കുകയും ചെയ്തു. സുപ്രസിദ്ധ റഷ്യൻ എഴുത്തുകാരനായ മാക്സിം ഗോർക്കി ബോൾഷെവിക് കാപാലികതയുടെ ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ടാംപോ പ്രവിശ്യയിൽ ഭൂമിയിൽ നിന്ന് ഒരു മീറ്റർ ഉയരത്തിൽ മരങ്ങൾക്കുമേൽ ഇടത് കൈപ്പത്തിയിലും ഇടത് കാലിലും റെയിൽവേയിൽ ഉപയോഗിക്കുന്ന ആണിയടിച്ച് നിഷ്ഠൂരവും പൈശാചികവുമായി ജനങ്ങളെ പീഡിപ്പിച്ചിരുന്നു. ഒരു തടവുകാരന്റെ വയർ പിളർന്ന് അവന്റെ ആമാശയം പുറത്തെടുത്ത് അതിനെ മരത്തിനുമേലോ ടെലിഗ്രാഫ് കാലുകളുടെ മേലോ ചേർത്ത് ആണിയടിച്ച് അയാളെ ആ മരത്തിന് ചുറ്റും മടിച്ചോടിച്ച് ആമാശയം മുറിവിനുമേൽ ചുരുളിനു വരുന്നത് നോക്കി നിൽക്കുമായിരുന്നു. പിടിക്കപ്പെട്ട പട്ടാള ഓഫീസറെ തുണിയടിച്ച് നഗ്നനാക്കി തോൽപ്പാളികളായി ചീന്തിയെടുത്തിരുന്നു. അങ്ങേയറ്റം ദാരുണമായ ഭീതി റഷ്യയിലാകെ പടർന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് കാപാലികത തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ലെനിൻ ഉണ്ടാക്കിയ ക്ഷാമം. ബോൾഷെവിക്കുകൾ അധികാരത്തിൽ വന്നപ്പോൾ റഷ്യയിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷമായിരുന്ന ഗ്രാമവാസികൾ ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഒട്ടുമിക്ക കൃഷിക്കാർക്കും അവരുടെ വിളവുകൊണ്ട് അവരുടെ കുടുംബത്തെ ഊട്ടാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. റഷ്യയിലെ അതിശൈത്യം നല്ല വിളവ് തരുന്ന കൃഷി അസാധ്യമാക്കി. ആയിരത്തി 1918 ലെനിൻ എടുത്തൊരു തീരുമാനം. നേരത്തെ പട്ടിണിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ദശലക്ഷക്കണക്കിന് ഗ്രാമീണ കർഷകരുടെ സ്ഥിതി കൂടുതൽ ദാരുണമാക്കി. സ്വകാര്യ സ്വത്ത് നിരോധിച്ചു. കൃഷിക്കാരുടെ വസ്തുവകകളെല്ലാം രാജ്യത്തിനു വേണ്ടി കണ്ടുകെട്ടി. അദ്ദേഹത്തിന്റെ മറ്റൊരു വലങ്കയും ക്രൂരത കൊണ്ട് കുപ്രസിദ്ധമായ ചെക്ക എന്ന സേനയുടെ തലവനുമായ ഫെലിക്സ് സെർസിൻസ്കെ എന്നയാളുടെ സഹായത്തോടെയാണ് ലെനിൻ ഈ നയം നടപ്പിലാക്കിയത്. റഷ്യയിലുടനീളം ചെക്ക ഓഫീസർമാർ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുകയും ഗ്രാമീണ കർഷകരുടെ വിളവുകളെയും അവരുടെ കന്നുകാലികളെയും തൂക്കിന്തുമ്പത്ത് സ്വന്തമാക്കുകയുമുണ്ടായി. ഓരോ കൃഷിക്കാരനും ബോൾഷെവിക്കുകൾക്ക് നൽകേണ്ട വിഹിതം തീരുമാനിക്കപ്പെട്ടു. നിശ്ചയിക്കപ്പെട്ട ഈ വിഹിതം നൽകുന്നതിനു വേണ്ടി ഒട്ടുമിക്കവർക്കും അവരുടെ കൈവശമുണ്ടായിരുന്ന മുഴുവനും നൽകേണ്ടി വന്നു. ഇതിനെതിരെ പ്രതിഷേധിച്ച കർഷകരെ ഹീനമായ മാർഗങ്ങളിലൂടെ നിശബ്ദരാക്കി. 1922 ഫെബ്രുവരി 14 ഓംസ്ക് മേഖല സന്ദർശിച്ച ഒരു ഇൻസ്പെക്ടർ ഇങ്ങനെ എഴുതി: ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗം ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ അവിശ്വസനീയമായ തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട ഗ്രാമീണ കർഷകരെ കാറ്റുകടക്കാത്ത 10 പുരകളിൽ അടച്ചു. തങ്ങൾക്ക് നൽകാനുള്ള വിഹിതം പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുന്നവരെ പിടിച്ച് ഗ്രാമത്തിലെ പ്രധാന നിരത്തിലൂടെ നഗ്നരായി ഓടാൻ നിർബന്ധിക്കുകയും അവരെ മറ്റൊരു കാറ്റുകടക്കാത്ത ഷെഡിൽ തടവിലിടുകയും ചെയ്തു. ഗ്രാമീണർക്ക് നിശ്ചയിച്ചിരുന്ന വിഹിതത്തിന്റെ സമാഹരണം ലക്ഷ്യം കൈവരിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ ലെനിൻ കുപിതനായി. 1920 ഈ കണ്ടുകെട്ടലിനെ പ്രതിരോധിച്ചിരുന്ന ഏതാനും മേഖലകളിൽ അദ്ദേഹം ക്രൂരമായ ഒരു ശിക്ഷ നടപ്പിലാക്കി. ഗ്രാമീണ കർഷകരുടെ വിളവുകൾ മാത്രമല്ല, അവർ കൈവശം വച്ചിരുന്ന വിത്തും കണ്ടുകെട്ടി. വിത്തിന്റെ കണ്ടുകെട്ടൽ അർത്ഥമാക്കുന്നത് ഗ്രാമീണ കർഷകർക്ക് ഇനി പുതിയ വിളവ് അസാധ്യമാണെന്നാണ്. മറ്റു വാക്കിൽ പറഞ്ഞാൽ, അവർക്ക് ഇനി തിന്നാൻ ഒന്നുമില്ല എന്നു തന്നെ. അങ്ങനെ ക്ഷാമം ആരംഭിച്ചു. 1921 1922 ഇടയ്ക്ക് റഷ്യൻ അതിർത്തിക്കുള്ളിലെ 29 ദശലക്ഷം ജനങ്ങൾ പട്ടിണിക്കെതിരെ പടപുരുത്തി. 5 ദശലക്ഷം ആളുകൾ അതിദാരുണമായി പട്ടിണി കിടന്നു മരിച്ചു. ലെനിൻ തികഞ്ഞ ആഹ്ലാദത്തോടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ക്ഷാമം വളരെ ഉപകാരപ്രദമാണ്. മതത്തിലും ദൈവത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം നശിപ്പിക്കുവാനും കമ്മ്യൂണിസത്തിന് വേണ്ടി അവർ ശിരസ് കുനിക്കുവാനും ഇത് കാരണമാവുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. ലോകമെമ്പാടും ഭീതിയുടെ അലകൾ വിതച്ച കമ്മ്യൂണിസത്തിന്റെ കറുത്ത പുസ്തകത്തിൽ ലെനിന്റെ ഈ ചികുത്താന്റേതിന് സമാനമായ തന്ത്രം ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് പിന്നീട് ഓർമ്മിച്ചതുപോലെ വ്ളാഡിമിർ ഇല്ലിച്ചിന് ക്ഷാമത്തിന് ധാരാളം ഗുണാത്മകമായ ഫലങ്ങളുണ്ടെന്ന് തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടായി. മുതലാളിത്തത്തിനു ശേഷം സോഷ്യലിസത്തിലേക്കുള്ള മാറ്റം ക്ഷാമം വളരെ വേഗത്തിലാക്കി. സാർ രാജവംശത്തോട് മാത്രമല്ല ദൈവത്തോടുള്ള വിശ്വാസവും ക്ഷാമം ഇല്ലാതാക്കും. ഇതുതന്നെയാണ് 1922 മാർച്ച് 19 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് ലെനിൻ എഴുതിയതും. വർത്തമാന മുഹൂർത്തം നമുക്ക് അനുകൂലമാണ്. പട്ടിണി കിടക്കുന്ന, പരസ്പരം തിന്നാൻ തിടുക്കം കാട്ടുന്ന, രാജ്യത്തിന്റെ പല ഭാഗത്തും പാതയോരങ്ങളിൽ പാഴ്വസ്തുവായി വീണുകിടക്കുന്ന ഈ ജനങ്ങളുടെ സഹായത്തോടെ ഇപ്പോഴാണ് നമുക്ക് ശേഖരിക്കുവാൻ സാധിക്കുന്ന എല്ലാ ഊർജവും സ്വീകരിച്ച് പള്ളികളുടെ സ്വത്തുക്കൾ നാം പിടിച്ചെടുക്കേണ്ടത്. ക്ഷാമം സൃഷ്ടിച്ചിരിക്കുന്ന ദുരിതം ജനങ്ങളെ തികഞ്ഞ ആദരവോടെ നമ്മെ സമീപിക്കുവാനും ഒന്നുമല്ലെങ്കിൽ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സമീപിക്കുവാനും സഹായിക്കുമെന്നതാണ് നമ്മുടെ ഏക പ്രതീക്ഷ. സോവിയറ്റ് യൂണിയനിലെ പുരാവസ്തു ശേഖരത്തിലുള്ള ഈ രേഖകൾ വെളിപ്പെടുത്തുന്നത് 5 ലക്ഷം ആളുകളുടെ ജീവന്റെ വില നൽകേണ്ടി വന്ന ഭയാനകമായ ക്ഷാമം ലെനിന്റെ കടുത്ത ആഗ്രഹത്തിന്റെ സൃഷ്ടിയാണെന്നാണ്. ഇതുതന്നെയാണ് വർഷങ്ങളോളം ആർക്കൈവ് രേഖകളിൽ ഗവേഷണം നടത്തിയ റിച്ചാർഡ് പൈപ്സ് എന്ന ചിത്രകാരൻ തന്റെ പുസ്തകമായ ദ അൺനോൺ ലെനിൻ എത്തിച്ചേർന്ന നിഗമനവും. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ലെനിന് മനുഷ്യരാശിയോട് ഏറെയുണ്ടായിരുന്നത് നിറഞ്ഞ പുച്ഛമായിരുന്നു. വ്യക്തികളെ അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു കൊല്ലപ്പണിക്കാരൻ ഇരുമ്പിനെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് തൊഴിലാളി വർഗത്തെ ലെനിൻ സമീപിച്ചത്. അക്രമത്തിന്റെ തത്വശാസ്ത്രം. ലെനിനും മറ്റ് ബോൾഷെവിക്കുകളും ഇങ്ങനെ തികഞ്ഞ നിഷ്ഠൂരന്മാരായതിന് കാരണം അവർ വിശ്വസിച്ചിരുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന തത്വശാസ്ത്രമാണ്. ഈ സിദ്ധാന്തം മനുഷ്യനെ മൃഗത്തിന് തുല്യമായി കാണുകയും മനുഷ്യ പുരോഗതിക്ക് അക്രമവും സംഘട്ടനവും അത്യാവശ്യമാണെന്ന് കരുതുകയും ചെയ്യുന്നു. ലെനിൻ മനുഷ്യരെ മൃഗത്തിന്റെ വർഗത്തിൽ പിറന്നവരായി കരുതുക മാത്രമല്ല, അവരെ അതേ രീതികളിലാണ് പരിശീലിപ്പിച്ചത്. October 1919 ലെനിൻ കണ്ടീഷൻസ് റിഫ്ലക്സ് പരീക്ഷണങ്ങളിലൂടെ പ്രസിദ്ധനായ ഇവാൻ പാവ്ലോ എന്ന റഷ്യൻ ശാസ്ത്രജ്ഞനെ സന്ദർശിക്കുകയുണ്ടായി. കണ്ടീഷൻസ് റിഫ്ലക്സിന്റെ എല്ലാ രീതികളും എല്ലാ റഷ്യക്കാരിലും അടിച്ചേൽപ്പിക്കുവാൻ ലെനിൻ തീരുമാനിച്ചു. പാവ്ലോ ഞെട്ടിപ്പോയി. റഷ്യയിലെ എല്ലാവരും ഒരു കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ചായിരിക്കണം ആലോചിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും എന്നെനിക്ക് ആഗ്രഹമുണ്ട്, ലെനിൻ വിശദീകരിച്ചു. പാവ്ലോ അമ്പരന്നു. താൻ നേരത്തെ നായ്ക്കളിൽ നടത്തിയ രീതികൾ മനുഷ്യരിൽ പ്രയോഗിക്കുവാൻ ലെനിൻ ആവശ്യപ്പെട്ടതായി തോന്നി. നിങ്ങൾ റഷ്യയിലെ ജനങ്ങളെ എല്ലാവരെയും ക്രമവൽക്കരിക്കുക എന്നാണോ അർത്ഥമാക്കുന്നത്? എല്ലാവരും ഒരുപോലെ പെരുമാറണമെന്ന് അയാൾ ചോദിച്ചു. തീർച്ചയായും, ലെനിൻ മറുപടി പറഞ്ഞു. മനുഷ്യനെ തിരുത്തണം. നമുക്കെങ്ങനെ എന്താണോ ആവശ്യം അതനുസരിച്ച് നമുക്കത് ചെയ്യാം. മനുഷ്യനെ മൃഗത്തിന് സമാനമായി കാണുന്ന ഈ തത്വശാസ്ത്രത്തിന്റെ പിൻബലമായി പറയപ്പെടുന്നത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ്. പരിണാമ സിദ്ധാന്തമാണ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട താത്വിക പ്രചോദനം. ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് 19 നൂറ്റാണ്ടിന്റെ അവസാനം റഷ്യയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ഇത് റഷ്യയിലെ ആയിരക്കണക്കിന് യുവശാസ്ത്രജ്ഞർ നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകാരുമായി തീരുവാൻ ഹേതുവായി. റഷ്യയിലെ കമ്മ്യൂണിസം അത്രമാത്രം ഡാർവിനിസവുമായി ഇടചേർന്ന് നിൽക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് പ്രാരംഭം കുറിച്ച ജോർജ് വെലന്റിനോവിച്ച് പ്ലെക്നോവ് മാർക്സിസത്തെക്കുറിച്ച് കരുതുന്നത് അത് ഡാർവിനിസം സാമൂഹ്യശാസ്ത്രത്തിൽ പ്രയോഗിക്കപ്പെട്ടതുപോലെയാണ് എന്നത്രേ. പ്ലെക്നോവിന്റെ വിദ്യാർത്ഥിയായ ലിനിൻ എന്തായാലും ഡാർവിനിസത്തെ സമൂഹത്തിൽ പ്രയോഗിച്ചു. താൻ മൃഗങ്ങളുടെ കൂട്ടങ്ങളായി മാത്രം പരിഗണിച്ചിരുന്ന സമൂഹത്തെയാകെ യാതൊരു ദയയും കാരുണ്യവുമില്ലാതെ പുരുതി കൊടുത്തു. പക്ഷേ ശരിയായത് മനുഷ്യർ മൃഗങ്ങളെന്ന വർഗത്തിന് സമാനമല്ല, മറിച്ച് ആത്മാവ് ഉൾക്കൊള്ളുന്ന ദൈവം സൃഷ്ടിച്ച ബഹുമാനിക്കപ്പെടേണ്ട ജീവികളാണ്. അവരുടെ ഈ ഭൂമിയിലെ നിലനിൽപ്പിന്റെ ആധാരം കമ്മ്യൂണിസ്റ്റുകാരും ഡാർവിനിസ്റ്റുകളും കരുതുന്നത് പോലെ സംഘർഷവും യുദ്ധവും രക്തച്ചൊരിച്ചിലുമല്ല, മറിച്ച് ദൈവത്തിന് ആഹ്ലാദം തോന്നിക്കുന്ന ഒരു മൂല്യവ്യവസ്ഥ പ്രകാശിപ്പിക്കലാണ്. ഈ ആശയം മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവൻ യഥാർത്ഥ മഹത്വത്തിൽ ജീവിക്കുമ്പോഴാണ്, സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നത്. ഈ യാഥാർത്ഥ്യത്തെ നിഷേധിച്ച ലെനിന്റെ അന്ത്യം ഒരു ഭയങ്കരമായ മുന്നറിയിപ്പായിരുന്നു. 1922 വർദ്ധിച്ചു വന്ന അദ്ദേഹത്തിന്റെ അനാരോഗ്യം പതുക്കെ അയാളെ തളർത്താൻ തുടങ്ങി. 1923 ഒട്ടുമിക്ക നാളും അദ്ദേഹം അസഹനീയമായ തലവേദനയോടെ വീൽ ചെയറിൽ ചെലവഴിച്ചു. March 1923 ഒരു ഹൃദയാഘാതമുണ്ടായ ശേഷം സാധാരണ പോലെ സംസാരിക്കാനായില്ല. അവസാന മാസങ്ങളിൽ ലെനിനെ കണ്ടവർക്ക് ഭീതിയായി. അന്ന് അദ്ദേഹത്തിന്റെ മുഖം ഭാഗികമായി ഭ്രാന്തുള്ള പോലെ സവിശേഷ രീതിയിൽ കാര്യങ്ങൾ പ്രകടിപ്പിച്ചു. മരണത്തിന് ഏതാനും നിമിഷം മുൻപെടുത്ത അദ്ദേഹത്തിന്റെ അവസാനത്തെ ഫോട്ടോ ബീഭത്സമായിരുന്നു. ദൈവം ഇത്തരം ക്രൂരന്മാരുടെ അന്തിമ വിധിയെക്കുറിച്ച് ഖുർആനിൽ പറയുന്നു, പിന്നീട് തിന്മ ചെയ്തവരുടെ അന്ത്യം അങ്ങേയറ്റം ദുരന്തപൂർണമായിരുന്നു. അവർ ദൈവിക വചനങ്ങളെ തള്ളിപ്പറഞ്ഞതിനാലാണിത്, അവയെ അവഹേളിച്ചതിനാലും. January 21 ലെനിൻ അന്തരിച്ചു. ബോൾഷെവിക്കുകൾ ലെനിന്റെ മരണാനന്തര ചടങ്ങുകൾ ഗംഭീരമായി നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ആ ശവശരീരം സുഗന്ധ തൈലങ്ങളിട്ട് സൂക്ഷിക്കുവാൻ തീരുമാനിച്ചു. ലെനിന്റെ ശവമഞ്ചം ചുമന്നവരുടെ കൂട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ അടുത്ത ഏകാധിപതി ഉണ്ടായിരുന്നു, ജോസഫ് സ്റ്റാലിൻ. സ്റ്റാലിൻ 30 സോവിയറ്റ് റഷ്യ ഭരിച്ചു. ലെനിനെപ്പോലും കടത്തിവെട്ടി രക്തച്ചൊരിച്ചിലിന്റെയും ഭീകരതയുടെയും ഭരണം സ്ഥാപിച്ചു. നാം ഇതുവരെ പരിഗണിച്ച എല്ലാ ചരിത്ര വസ്തുതകളും മനുഷ്യവംശത്തിന് ഒരു സുപ്രധാനമായ ഗുണപാഠമാണ്. തെറ്റായ ധാരണകൾ മനുഷ്യനെയും സമൂഹത്തെയും ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നു. കമ്മ്യൂണിസം ഇതേപോലെ ഒരു തെറ്റായ ധാരണയാണ്. അത് 20 ലോകത്തിന് ഭീതിജനകമായ പരാധീനതകളാണ് അടിച്ചേൽപ്പിച്ചത്. കമ്മ്യൂണിസത്തിലെ ഒരു അടിസ്ഥാനപരമായ പിഴവ് അത് പ്രകൃതിയിലെ മാറ്റമില്ലാത്ത നിയമമായി സംഘർഷത്തെ കരുതുന്നതാണ്. ഈ കാഴ്ചപ്പാടിനുള്ള ശാസ്ത്രീയമായ അടിത്തറ ലഭിക്കുന്നത് പരിണാമവാദത്തിൽ നിന്നാണ്. ഇത് മനുഷ്യർക്കിടയിലെ വ്യത്യാസങ്ങൾ അവരെ യുദ്ധത്തിലേക്കും സമരത്തിലേക്കും സംഘർഷങ്ങളിലേക്കും നയിക്കുമെന്ന് പറയുന്നു. വൈരുദ്ധ്യാത്മികം എന്ന് വിളിക്കുന്ന ഈ കാഴ്ചപ്പാടനുസരിച്ച് എല്ലാ വർഗവും രാജ്യവും സമൂഹവും മറ്റൊന്നിനോട് സംഘർഷത്തിന് കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് പ്രകൃതി നിയമവും. ഇരുപതാം നൂറ്റാണ്ട് മുഴുവൻ ഈ കാഴ്ചപ്പാട് അതിന്റെ അടയാളങ്ങൾ പതിപ്പിച്ചു. നാം ഈ സിനിമയിൽ കണ്ടതുപോലെ കമ്മ്യൂണിസ്റ്റ് കാട്ടാളത്വത്തിന് പിന്നിലും കമ്മ്യൂണിസത്തിന്റെ നേർവിപരീതമായ ഫാഷിസത്തിന് പിന്നിലുമുള്ളത് പൊതുപ്രചോദനമാണ്. മനുഷ്യരാശിക്ക് ഈ അക്രമത്തിന്റെ വൃത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുന്നത് അവന്റെ അസ്തിത്വത്തിന് പിന്നിലെ ഉദ്ദേശ്യം വ്യക്തമാകുമ്പോഴാണ്. ഫാസിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഡാർവിനിസ്റ്റുകളും കരുതുന്നത് പോലെ മനുഷ്യൻ മൃഗത്തിന് സമാനമോ കേവലം സാധ്യത മൂലമുണ്ടായവനോ ജീവിക്കുവാൻ വേണ്ടി പരസ്പരം പോരടിക്കുന്നവനോ അല്ല. മനുഷ്യൻ കുലീനനും ദൈവം സൃഷ്ടിച്ചവനും ദൈവത്തിന്റെ ആത്മാവ് അടങ്ങിയവനുമാണ്. മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ദേശം ദൈവം പഠിപ്പിച്ചു തന്ന അതിപ്രധാനമായ മൂല്യബോധത്തെക്കുറിച്ച് പഠിക്കലും അതിനനുസൃതമായി ജീവിക്കലുമാകും. അടുത്ത ഭാഗത്ത് ഈ പരമമായ സത്യത്തെ അവഗണിച്ച കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം മനുഷ്യത്വത്തിന് മേൽ അടിച്ചേൽപ്പിച്ച ദുരന്തങ്ങളെക്കുറിച്ചുള്ള പരിശോധന തുടരാം. സ്റ്റാലിനിന്റെ ഭയത്തിന്റെ ഭരണകൂടം, മരണ ക്യാമ്പുകൾ, രഹസ്യ കൊലപാതകം, സോവിയറ്റ് റഷ്യയിലെ മുസ്ലിം കൂട്ടക്കുരു, പരിണാമ സിദ്ധാന്തം അംഗീകരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ വധിക്കപ്പെട്ട സ്റ്റാലിൻ യുഗത്തിലെ ശാസ്ത്രജ്ഞർ, മറക്കാതെ കാണുക കമ്മ്യൂണിസത്തിന്റെ രക്തം പുരണ്ട ചരിത്രം ഭാഗം 2.